റോമർ അധ്യായം 3. മറ്റുള്ളവർക്ക് ഇല്ലാത്തതായി യഹൂദർക്ക് എന്ത് മേന്മയാണുള്ളത്? പരിച്ഛേദിതരായി എന്നതിന് എന്ത് ശ്രേഷ്ഠതയുണ്ട്? ഉണ്ട്, യഹൂദർക്ക് പല ആനുകൂല്യങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമിതാണ്, ദൈവം അവന്റെ ഉപദേശങ്ങൾ യഹൂദരെ വിശ്വസിച്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചില യഹൂദർ ദൈവത്തോട് വിശ്വസ്തത കാട്ടിയില്ല എന്നത് സത്യം തന്നെ. പക്ഷേ അത് വാഗ്ദാന പാലനത്തിൽ നിന്നും ദൈവത്തെ മാറ്റി നിർത്തുമോ? ഇല്ല. എല്ലാവരും നുണയന്മാരായാലും ദൈവം കേവലം സത്യമായി തുടർന്നുകൊണ്ടേയിരിക്കും. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ,
നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുകയും വിധിക്കപ്പെടുമ്പോൾ നീ വിജയിക്കുകയും ചെയ്യട്ടെ.
നാം തെറ്റ് ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ നീതിയെ കൂടുതൽ വെളിപ്പെടുത്തുന്നു. അതിനാൽ ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ അവൻ അന്യായമാണ് ചെയ്യുന്നതെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ചിലർക്ക് തോന്നിയേക്കാവുന്ന ഒരാശയം പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇല്ല, ദൈവത്തിന് നമ്മെ ശിക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന് ലോകത്തെ വിധിക്കാനും സാധിക്കില്ല. ഒരുവൻ പറഞ്ഞേക്കാം, എന്റെ കാപട്യം ദൈവത്തിന്റെ സത്യത്തെ വെളിവാക്കുന്നതിനാൽ ഞാൻ അസത്യം പറയുമ്പോൾ അത് ദൈവത്തിന് കൂടുതൽ മഹത്വം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ പിന്നെ എന്നെ ഒരു പാപിയെന്ന് എന്തിനു വിധിക്കണം? നന്മ നേടാൻ വേണ്ടി നമുക്ക് പാപം ചെയ്യാം എന്ന് പറയുന്ന പോലെയാണിത്. ഇത്തരം കാര്യങ്ങളാണ് നാം പഠിപ്പിക്കുന്നതെന്ന് ധാരാളം പേർ നമ്മെ വിമർശിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നവർ തെറ്റുകാർ മാത്രമല്ല, അവർ വിധിക്കപ്പെടണം. അതുകൊണ്ട് യഹൂദരായ നാം മറ്റുള്ളവരെക്കാൾ മേന്മയുള്ളവരാണോ? അല്ല. യഹൂദരും ജാതികളും തുല്യരാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എല്ലാവരും പാപികൾ തന്നെ. തിരുവെഴുത്തുകളിൽ പറയുന്നതുപോലെ,
പാപമില്ലാത്തവരായി ആരുമില്ല, ആരും കാര്യം ഗ്രഹിക്കുന്നവരായി ആരുമില്ല, ദൈവത്തെ കാണാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നവരും ആരുമില്ല. എല്ലാവരും വ്യതിചലിച്ചവരും വിലകെട്ടവരുമായി നന്മ ചെയ്യുന്നവരായി ആരുമില്ല, ആരും. അവരുടെ കണ്ഠം ഒരു തുറന്ന ശവക്കല്ലറ പോലെ. അവർ തങ്ങളുടെ നാവ് അസത്യവാദത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ സർപ്പവിഷം പോലെ. അവരുടെ നാവ് നിറയെ ശാപവും വെറുപ്പുമാണ്. ദ്രോഹിക്കാനും കൊല്ലാനും അവരെപ്പോഴും ഒരുക്കമാണ്. ചെല്ലുന്നിടത്തെല്ലാം അവർ നാശവും ദുഃഖവും വിതയ്ക്കുന്നു. അവർക്ക് ശാന്തിയുടെ മാർഗം അജ്ഞാതമാണ്. അവർക്ക് ദൈവത്തെ ഭയമോ ബഹുമാനമോ ഇല്ല.
ന്യായപ്രമാണം ഇതെല്ലാം അനുശാസിക്കുന്നത് ന്യായപ്രമാണ വിധേയരായവരോടാണ്. ഇത് എല്ലാവരെയും ഒഴിവുകഴിവ് കണ്ടെത്തുന്നതിൽ നിന്നും തടയുകയും മുഴുവൻ ലോകത്തെയും ദൈവിക ന്യായവിധിക്ക് വിധേയമാക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ കേവലം നിയമം അനുസരിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവനും ദൈവത്തിന് മുന്നിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം നൽകുന്നത് എന്താണ്? പാപം എന്നറിവാണ്. എന്നാൽ ന്യായപ്രമാണം വഴിയല്ലാതെ മനുഷ്യരെ നീതീകരിക്കാൻ ദൈവത്തിന് ഒരു മാർഗമുണ്ട്. ഇപ്പോൾ ആ മാർഗമാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ന്യായപ്രമാണവും പ്രവാചകരും ഈ വഴിയെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം മനുഷ്യരെ അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി അവനിൽ നീതീകരിക്കുന്നു. ദൈവം ഇങ്ങനെ ചെയ്തത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. സകലരും സമന്മാരാണ്. പാപം ചെയ്യുക മൂലം സകലരും ദൈവമഹത്വത്തിന് നിരക്കാത്തവരായി. ജനങ്ങൾ ദൈവത്തിന്റെ കരുണയാൽ നീതീകരിക്കപ്പെട്ടു. ഇതൊരു സൗജന്യ സമ്മാനമാണ്. യേശു ക്രിസ്തു വഴി പാപത്തിൽ നിന്നും നാം മോചിതരായിക്കൊണ്ടിരിക്കുന്നതിനാൽ ദൈവം നമ്മെ നീതീകരിക്കുന്നു. വിശ്വാസം കൊണ്ട് മനുഷ്യരുടെ പാപങ്ങളെ മറയ്ക്കുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ദൈവം ക്രിസ്തുവിനെ നിയോഗിച്ചത്. ക്രിസ്തുവിന്റെ രക്തത്താലാണ് ദൈവം ഇത് ചെയ്തത്. ദൈവം എപ്പോഴും ഉചിതവും ശരിയായതുമാണ് ചെയ്യുന്നതെന്ന് ഇത് തെളിയിക്കുന്നു. പണ്ടുള്ളവർ ചെയ്ത പാപത്തിന് അവരെ ശിക്ഷിക്കാതെ ക്ഷമ പാലിച്ചതുവഴി ദൈവം തന്റെ മുൻകാല നിലപാട് ശരിയാണെന്ന് വെളിപ്പെടുത്തി. താൻ നീതിയുള്ളവനാണെന്ന് കാണിക്കാനായി ദൈവം ഇന്ന് ക്രിസ്തുവിനെ തന്നു. ശരിയായി വിധിക്കാനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിനു മുമ്പിൽ മനുഷ്യരെ സന്മാർഗ നിരതരാക്കുവാനും ദൈവം ഇത് ചെയ്തു. അതുകൊണ്ട് നാം സ്വയം പുകഴ്ത്തുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇല്ലേയില്ല. എന്തുകൊണ്ടില്ല? വിശ്വാസത്തിന്റെ മാർഗം എല്ലാത്തരം പുകഴ്ത്തലിനെയും ഒഴിവാക്കുന്നു, പ്രവൃത്തിയുടെ മാർഗമല്ല. കാരണം ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നത് വിശ്വാസം വഴിയാണ്, അല്ലാതെ നിയമം പാലിക്കാൻ വേണ്ടി അവൻ ചെയ്ത കാര്യങ്ങൾ വഴിയല്ല. അതാണ് നമ്മുടെ വിശ്വാസം. ദൈവം യഹൂദരുടെ മാത്രം ദൈവമല്ല, മറ്റുള്ള രാഷ്ട്രങ്ങളുടെയും ജാതികളുടെയും കൂടിയാണ്. ഒരു ദൈവമേ ഉള്ളൂ. ഈ ഒരു ദൈവം വിശ്വാസം വഴി യഹൂദരെയും വിശ്വാസം വഴി ജാതികളെയും നീതീകരിക്കും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ന്യായപ്രമാണത്തെ നമുക്ക് നശിപ്പിക്കാമോ? പാടില്ല. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം അനുശാസിക്കുന്നത് വിശ്വാസത്തിലൂടെ നാം ചെയ്യുന്നുവെന്നേയുള്ളൂ.